വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഈ ജീവിതത്തിൽ വച്ചുതന്നെ മനുഷ്യർ തങ്ങളുടെ നിത്യമായ വിധി തീരുമാനിക്കുമെന്ന് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ കൂടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നു. തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഓരോ വ്യക്തിക്കും ദൈവകൃപ ചൊരിയപ്പെടുന്നു. പക്ഷേ മനുഷ്യർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് മാത്രമായി അവസരങ്ങൾ പാഴാക്കുകയാണെങ്കിൽ നിത്യജീവനിൽ നിന്ന് അവർ തങ്ങളെ ഛേദിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരവസരം അവർക്കുണ്ടാകുകയില്ല. അവരുടെ തെരഞ്ഞെടുപ്പ് മുഖാന്തരം അവർ തങ്ങൾക്കും ദൈവത്തിനു മധ്യേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വച്ചിട്ടില്ലാത്ത ധനവാന്മാരും ആശ്രയം ദൈവത്തിൽ തന്നെ വെച്ചിട്ടുള്ള ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം ഈ ഉപമ വരച്ചു കാട്ടുന്നു. ഇരു കൂട്ടരുടെയും സ്ഥാനം ഉറപ്പിക്കുന്ന സമയം സമാഗതമാകുന്നെന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നു. ദൈവത്തിനു വേണ്ടി ജീവിതം കീഴ്പ്പെടുത്താതെ ഈ ലോകത്തിൽ അതിശ്രേഷ്ഠ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നവരെക്കാളും ഉന്നത പദവിയിലേക്ക് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദീർഘക്ഷമയോടെ സർവവും സഹിക്കുന്ന ദരിദ്രന്മാർ ഒരു ദിവസം ഉയർത്തപ്പെടും. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു എന്നിങ്ങനെ ക്രിസ്തു പറഞ്ഞു. ദൈവത്തെയും മനുഷ്യനെയും താൻ ഗണ്യമാക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞ അനീതിയുള്ള ന്യായാധിപന്റെ പട്ടികയിൽ ഈ ധനവാൻ പെടുന്നില്ല. അബ്രഹാമിന്റെ മകനായി അവൻ അവകാശം കൊണ്ടിരുന്നു. തന്റെ പടിപ്പുരക്കിൽ കിടന്ന് ഭിക്ഷയാചിച്ചിരുന്ന ദരിദ്രനോട് അവൻ കോപിക്കുകയോ അവനെ കാണുന്നത് വെറുത്തുകൊണ്ട് കൺമുന്നിൽ നിന്ന് പോകണമെന്ന് പറയുകയോ അവൻ ചെയ്തില്ല. വ്രണം നിറഞ്ഞ ദരിദ്രന് തന്റെ പടിപ്പുരക്കിൽ കിടന്നാൽ ആശ്വാസം പ്രാപിക്കാമെന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുപ്പാൻ ആ ധനവാൻ ഒരുക്കമായിരുന്നു. എന്നാൽ യാതന അനുഭവിക്കുന്ന സഹോദരന്റെ ആവശ്യങ്ങളിൽ സഹകരിക്കുന്നതിന് അവന്റെ സ്വാർത്ഥത തടസ്സമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് ആശുപത്രികൾ അന്നുണ്ടായിരുന്നില്ല. കഷ്ടപ്പാടും യാതനകളും അനുഭവിക്കുന്നവരെ സാമ്പത്തികമായി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്രകാരം അവർക്ക് സഹായവും അനുകമ്പയും ലഭിക്കുകയും ചെയ്തിരുന്നു. ഭിക്ഷക്കാരൻ്റെയും ധനവാന്റെയും കാര്യവും ഇതുതന്നെയായിരുന്നു. ലാസറിന് സഹായം വളരെ അത്യാവശ്യമായിരുന്നു. കാരണം അവന് സ്നേഹിതരോ ഭവനമോ പണമോ ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ അവസ്ഥയിൽ ദിവസങ്ങളോളം അവൻ കിടക്കേണ്ടി വന്നു. അതേസമയം ധനവാൻ സർവവും അനുഭവിച്ച് സുഖിക്കുകയായിരുന്നു. സമസൃഷ്ടങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ആശ്വാസം പകരുവാൻ ധാരാളമായി കഴിവുള്ളവൻ ഇന്ന് അനേകർ ചെയ്യുന്നതുപോലെ തനിക്കായി തന്നെ ജീവിച്ചു. വിശക്കുന്നവരും നഗ്നരും ഭവനരഹിതരുമായി അനേകർ ഇന്ന് നമ്മുടെ സമീപത്തുണ്ട്. ഇങ്ങനെയുള്ളവരുടെ കഷ്ടപ്പാടുകളെ ദൂരീകരിക്കുന്നതിലും നമ്മുടെ സമ്പത്തിൽ ഒരംശം അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലും നാം കാണിക്കുന്ന വിമുഖത ഒരു ദിവസം നാം അഭിമുഖീകരിക്കുന്നതിന് ഭയപ്പെടുന്ന അപരാധഭാരമായി നമ്മളുടെ മേൽ വരും. സകല ദുർമോഹവും വിഗ്രഹാരാധന പോലെ വെറുത്ത് തള്ളേണ്ടതാണ്. എല്ലാ സ്വാർത്ഥതയും ദൈവസന്നിധിയിൽ അപരാധം തന്നെയാണ്. ദൈവം തന്റെ വസ്തുവകകളുടെ മേൽ കാര്യവിചാരകനായി ധനവാനെ ആക്കിയിരിക്കുകയാണ്. ദരിദ്രനെ സഹായിക്കുന്നതും അതുപോലുള്ള മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അവന്റെ ചുമതലയാണ്. അതിനിപ്രകാരം നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തനം 6:5. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ലേവ്യർ 19:18. ഈ ധനവാൻ ഒരു യഹൂദനും ദൈവിക നിയമങ്ങൾ പരിചയമുള്ളവനുമായിരുന്നു. പക്ഷേ തൻ്റെ മേൽ പകർന്നിരിക്കുന്ന സമ്പത്തിനും കഴിവുകൾക്കും അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്നുള്ള വസ്തുത താൻ മറന്നുപോയി. അവന്റെ മേൽ ദൈവാനുഗ്രഹം ധാരാളമായി നിലനിന്നിരുന്നുവെങ്കിലും സ്രഷ്ടാവിന് മഹത്വം കൊടുക്കാതെ സർവവും അവൻ തന്റെ സ്വന്തം മഹത്വത്തിനായി വിനിയോഗിച്ചു. സമൃദ്ധിക്ക് ആനുപാതികമായി തന്റെ സമ്പത്ത് മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് ഉപയോഗിക്കേണ്ട കടപ്പാട് അവനുണ്ട്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെങ്കിലും ദൈവത്തോടുള്ള തന്റെ കടപ്പാട് ആ ധനവാൻ വിസ്മരിച്ചു. അവൻ പണം വായ്പ കൊടുക്കുകയും പലിശ വാങ്ങുകയും ചെയ്തു. എന്നാൽ ദൈവം അവന് വായ്പ കൊടുത്തതിന്റെ പലിശ തിരിച്ചു കൊടുത്തില്ല. താലന്തുകളും ജ്ഞാനവും അവനുണ്ടായിരുന്നെങ്കിലും അവയെ അവൻ വളർത്തിയിരുന്നില്ല. ദൈവത്തോടുള്ള തന്റെ കടപ്പാട് വിസ്മരിച്ചുകൊണ്ട് അവൻ സകല കഴിവുകളും ആനന്ദത്തിനായി ചെലവിട്ടു. വിനോദം, പുകഴ്ച, സ്നേഹിതരുടെ പ്രശംസ തുടങ്ങിയവയെല്ലാം തന്റെ ആഹ്ലാദത്തിനു വേണ്ടി മാത്രമായിരുന്നു. കൃപ നിറഞ്ഞ ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിനുള്ള ഉത്തരവാദിത്വം തന്റെ സ്നേഹിതരുടെ സമൂഹത്തിൽ പൂർണ്ണമായി മുഴുകിയിരുന്നതുകൊണ്ട് അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. ദൈവവചനം ഗ്രഹിക്കുന്നതിനും ആ ഉപദേശങ്ങൾ പ്രവൃത്തിപഥത്തിലാക്കുന്നതിനും അവന് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവൻ തെരഞ്ഞെടുത്ത ആനന്ദനിർഭരമായ സമൂഹത്തിൽ അവൻ നിമഗ്നനായിരുന്നതുകൊണ്ട് നിത്യമായ ദൈവത്തെ അവൻ മറന്നുപോയി. ഈ രണ്ട് മനുഷ്യരുടെയും അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായ ഒരു സമയം വന്നു. ദരിദ്രനായ മനുഷ്യൻ ദിനംതോറും കഷ്ടമനുഭവിച്ചുവെങ്കിലും ക്ഷമയോടെ അവനതെല്ലാം സഹിക്കുകയുണ്ടായി. കാലാന്തരത്തിൽ അവൻ മരിച്ചു അടക്കപ്പെട്ടു. അവനുവേണ്ടി വിലപിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ കാണിച്ച സഹിഷ്ണുതയിൽ കൂടെ അവൻ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയായിരുന്നു. തന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ അവൻ വിജയിച്ചു. മരണത്തിൽ അവൻ ദൂതന്മാരാൽ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കഷ്ടത സഹിക്കുകയും ചെയ്യുന്ന ദരിദ്രരെ ലാസർ പ്രതിനിധാനം ചെയ്യുന്നു. കാഹളം ധ്വനിക്കുകയും കല്ലറകളിലുള്ളവർ ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് പുറത്തു വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് അവർ പ്രതിഫലം പ്രാപിക്കുന്നത്. കാരണം ദൈവത്തിങ്കിലുള്ള അവരുടെ വിശ്വാസം വെറും തത്വമല്ല, യാഥാർത്ഥ്യമാണ്. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ടു നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ഉപമയിൽ കൂടെ ക്രിസ്തു ജനങ്ങളെ അവരുടെ യഥാർത്ഥ അവസ്ഥയിൽ കണ്ടുമുട്ടുകയാണ്. ക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രവിച്ചിരുന്ന അനേകർ മരണത്തിനും ഉയർപ്പിനും ഇടയ്ക്കുള്ള സമയം മനുഷ്യർ സുബോധാവസ്ഥയിലാണെന്ന് ചിന്തിച്ചിരുന്നു. അവരുടെ ആശയം രക്ഷകൻ അറിഞ്ഞിരുന്നതുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ അസ്ഥാനത്താണെന്ന് അവരെ ഗ്രഹിപ്പിക്കത്തക്കവണ്ണം അവൻ ഉപമകൾക്ക് രൂപം നൽകി. അവർ തങ്ങളുടെ ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിന്റെ ചിത്രം കാണത്തക്കവണ്ണം കർത്താവ് അവർക്ക് മുന്നിൽ ഒരു കണ്ണാടി പിടിച്ചുകൊടുത്തു. വസ്തുവകകളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനും വിലമതിക്കപ്പെടുന്നില്ല എന്നുള്ള ആശയം എല്ലാവരും ഗ്രഹിക്കുന്നതിന് വേണ്ടി അന്ന് സർവ്വസാധാരണമായി കേട്ടിരുന്ന അഭിപ്രായത്തെ കർത്താവ് ഉപയോഗിച്ചു. കാരണം ഒരുവന്റെ വകയായിട്ടുള്ളതെല്ലാം അവന് ദൈവത്തിൽ നിന്ന് വായ്പയായി ലഭിച്ചിട്ടുള്ളത് മാത്രമാണ്. ഈ ദാനങ്ങൾ ദുർവിനിയോഗം ചെയ്യുവാൻ ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതും യാതനിൽ തകർന്നിരിക്കുന്നതുമായ ഏറ്റവും വലിയ ദരിദ്രനേക്കാളും അധപ്പതിച്ച അവസ്ഥയിൽ ആയിപ്പോകുന്നു. മരണാനന്തരം ആത്മരക്ഷ പ്രാപിക്കുന്നതിന് സാധ്യമല്ലെന്ന് തന്റെ കേൾവിക്കാർ മനസ്സിലാക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചു. അബ്രഹാം ഇപ്രകാരം ചോദിക്കുന്നതായി പറയപ്പെട്ടിരിക്കുന്നു: മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണ തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ഇപ്രകാരം രണ്ടാമതൊരു കൃപാകാലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രയോജനരാഹിത്യത്തെ ക്രിസ്തു പ്രതിപാദിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ജീവിതം മാത്രമേയുള്ളൂ. താൻ അബ്രഹാമിന്റെ മകനാണെന്നുള്ള ആശയം ധനവാൻ ഉപേക്ഷിച്ചു കളഞ്ഞില്ല. അവന്റെ കഷ്ടപ്പാടിൽ അവൻ അബ്രഹാമിനെ വിളിച്ചപേക്ഷിക്കുന്നതായി പറയപ്പെട്ടിരിക്കുന്നു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ അബ്രഹാമിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെക്കാളും ഉന്നത സ്ഥാനത്ത് അവൻ അബ്രഹാമിനെ പ്രതിഷ്ഠിച്ചിരുന്നതായി കാണുന്നു. രക്ഷയ്ക്ക് വേണ്ടി അവൻ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ആശ്രയിക്കുന്നു. ക്രൂശിൽ കിടന്ന കള്ളൻ ക്രിസ്തുവിനോടാണ് പ്രാർത്ഥിച്ചത്: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ലൂക്കോസ് 23:42. ഉടൻ തന്നെ അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു: ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, വേദന അനുഭവിച്ചുകൊണ്ട് വിനീതനായി ക്രൂശിൽ കിടക്കുന്ന ഈ സമയം തന്നെ ഞാൻ പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. എന്നാൽ ധനവാൻ അബ്രഹാമിനോട് അപേക്ഷിക്കുന്നു, അവന്റെ യാചനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുമില്ല. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:31. മറ്റൊരുത്തിനിലും രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തി 4:12. സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടി ജീവിതം വിനിയോഗിച്ച ആ ധനവാൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയത് വളരെ വൈകിയ ശേഷമാണ്. വിഡ്ഢിത്തം മനസ്സിലാക്കിയ അവൻ ജീവിത ഉല്ലാസങ്ങളിൽ തന്നെ തുടർന്നു പോകുന്ന സഹോദരങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചു. എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് അവൻ അപേക്ഷിക്കുന്നു. എന്നാൽ അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അധികമായ തെളിവുകൾ സഹോദരന്മാർക്ക് കൊടുത്താൽ പ്രയോജനപ്പെടുമെന്ന് ധനവാൻ അപേക്ഷിച്ചപ്പോൾ അങ്ങനെയുള്ള തെളിവുകളൊന്നും കൊണ്ട് അവർക്ക് മാറ്റമുണ്ടാകുകയില്ല എന്നുള്ള വ്യക്തമായ മറുപടിയാണ് ലഭിച്ചത്. ദൈവത്തിൻ്റെ മേലുള്ള ഒരു പ്രതിഫലനവും ധനവാന്റെ അപേക്ഷയിലുണ്ട്. കൂടുതൽ ശക്തമായ മുന്നറിയിപ്പുകൾ എനിക്ക് ദൈവം തന്നിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ടി വരികയില്ലായിരുന്നു എന്ന് അവൻ പറയുന്നതായി കാണപ്പെടുന്നു. ഇതിന് ഉത്തരമായി അബ്രഹാം ഇപ്രകാരം പ്രതികരിക്കുന്നത് പോലെ കാണുന്നു. ആവശ്യമായ മുന്നറിയിപ്പുകളെല്ലാം നിന്റെ സഹോദരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് വെളിച്ചം നൽകപ്പെട്ടുവെങ്കിലും അവർ അത് കാണുന്നില്ല. സത്യം അവർക്ക് കൊടുത്തുവെങ്കിലും അവരത് കേൾക്കുന്നതുമില്ല. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല. ഈ വാക്കുകൾ സത്യമാണെന്ന് യഹൂദരാഷ്ട്രത്തിൻ്റെ ചരിത്രം തെളിയിക്കുന്നു. മരിച്ചു 4 നാൾ കഴിഞ്ഞ ബഥേനയിലെ ലാസറെ ഉയർപ്പിച്ചതായിരുന്നു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലുതും അവസാനത്തേതുമായ അത്ഭുതം. രക്ഷകന്റെ ദിവ്യത്വത്തെ കുറിക്കുന്ന അതിശ്രേഷ്ഠ തെളിവ് ലഭിച്ചിട്ടും യഹൂദന്മാർ അവനെ ഉപേക്ഷിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാസർ തന്റെ സാക്ഷ്യം വഹിച്ചുവെങ്കിലും സകല തെളിവുകൾക്കുമെതിരെ അവർ ഹൃദയങ്ങളെ കഠിനമാക്കുകയും അവന്റെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. യോഹന്നാൻ 12:9-11. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ നിയുക്തമായ ഉപാധികളാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഈ തെളിവുകളിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ ക്രിസ്തു പറഞ്ഞു. തൻ്റെ വചനത്തിൽ കൂടെയുള്ള ദൈവശബ്ദം അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന്റെ സാക്ഷ്യവും കൈക്കൊള്ളുകയില്ല. മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുന്നവർക്ക് ദൈവം അവരിൽ കൂടെ നൽകിയിരിക്കുന്നതിലും വലിയ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ മനുഷ്യർ ആ വെളിച്ചത്തെ ഉപേക്ഷിക്കുകയും തങ്ങൾക്ക് ലഭിച്ചിരുന്ന അവസരങ്ങളെ അഗണ്യമാക്കുകയും ചെയ്യുമ്പോൾ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ദൂതുമായി വന്നാലും അവർ കേൾക്കുകയില്ല. ഈ തെളിവുകൊണ്ടും അവർക്ക് ബോധ്യം വരികയില്ല. കാരണം ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിരസിക്കുന്നവർ എല്ലാ വെളിച്ചവും ഉപേക്ഷിച്ച് കളയത്തക്ക വിധം ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അബ്രഹാമും ധനവാനും തമ്മിലുള്ള സംഭാഷണം ഒരു ചിത്രീകരണം മാത്രമാണ്. ഓരോ മനുഷ്യനും തൻ്റെ ചുമതലകൾ നിറവേറ്റുന്നതിനാവശ്യമായ വെളിച്ചം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇതിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠം. മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവൻ്റെ അവസരങ്ങൾക്കും പദവികൾക്കും ആനുപാതികമാണ്. താൻ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ചെയ്തു തീർക്കുന്നതിനാവശ്യമായ വെളിച്ചവും കൃപയും ദൈവം എല്ലാവർക്കും കൊടുക്കുന്നു. തൻ്റെ ഉത്തരവാദിത്തം ഇന്നതാണെന്ന് ഒരു ചെറിയ വെളിച്ചം അവന് കാണിച്ചു കൊടുക്കുന്നത് ചെയ്യാതെ വിടുകയാണെങ്കിൽ അധികം വെളിച്ചം ലഭിക്കുമ്പോൾ അവൻ്റെ അവിശ്വസ്തതയും അനുഗ്രഹങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ കാണിച്ച അനാസ്ഥയും മാത്രമേ വെളിപ്പെടുകയുള്ളൂ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. ലൂക്കോസ് 16:10. മോശയും പ്രവാചകന്മാരും മുഖാന്തരമുള്ള വെളിച്ചം പ്രാപിക്കുന്നതിനെ തിരസ്കരിച്ചുകൊണ്ട് ഒരു അത്ഭുതം നടന്നു കാണണമെന്ന് ആവശ്യപ്പെടുന്നവൻ തൻ്റെ ആവശ്യം നടന്നു കണ്ടാൽ പോലും ബോധ്യമാകയില്ല. ഈ രണ്ട് വിഭാഗക്കാരും പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത ഗണങ്ങളെ എപ്രകാരം അദൃശ്യലോകം വിലയിരുത്തുന്നുവെന്ന് ധനവാന്റെയും ലാസറിന്റെയും ഉപമ വെളിവാക്കുന്നു. അനീതി കൊണ്ടല്ല ധനം സ്വരൂപിക്കുന്നതെങ്കിൽ ധനവാനാകുന്നതിൽ പാപമൊന്നുമില്ല. ധനമുണ്ടെന്നുള്ള കാരണത്താൽ ധനവാനെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ തൻ്റെ ധനം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നതിലാണ് തനിക്കെതിരെ കുറ്റം ആരോപിക്കപ്പെടുന്നത്. അതുപയോഗിച്ച് നന്മ ചെയ്തുകൊണ്ട് അവൻ തൻ്റെ ധനം ദൈവസിംഹാസനത്തിനരികെ സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്രകാരം നിത്യമായ ധനം അന്വേഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്നവനെ മരണമൊരിക്കലും ദരിദ്രനാക്കുന്നില്ല. എന്നാൽ തൻ്റെ ധനം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സംരംഭിക്കുന്നവൻ അതിൽ ഒരംശം പോലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവിശ്വസ്തനായി കാര്യവിചാരകനായി അവൻ തന്നെത്താൻ തെളിയിച്ചു കഴിഞ്ഞു. തൻ്റെ ജീവിതകാലത്ത് അവൻ നന്മ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ദൈവത്തോടുള്ള അവൻ്റെ കടപ്പാട് അവൻ മറന്നുപോയി. സ്വർഗീയ നിക്ഷേപം സ്വരൂപിക്കുന്നതിൽ അവൻ തോൽവിയടഞ്ഞു. ഇത്രമാത്രം അവസരങ്ങൾ ലഭിച്ചിരുന്ന ധനവാൻ തൻ്റെ സൽപ്രവൃത്തികൾ നിത്യതയോളം എത്തിച്ചേരും വിധം ആത്മീയ പ്രയോജനം പ്രാപിക്കുന്നതിന് തൻ്റെ താലന്തുകൾ ഉപയോഗിക്കേണ്ടതായിരുന്നുവെന്ന് നമ്മോട് പ്രസ്താവിക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശമെന്നത് പാപനിർമാർജ്ജനം മാത്രമല്ല, പാപത്തിൻ്റെ മുരടിപ്പിക്കുന്ന ശക്തി നിമിത്തം മനുഷ്യന് നഷ്ടമായ ആത്മീയ ദാനങ്ങൾ വീണ്ടും അവന് തിരിച്ചു നൽകുന്നതുകൂടെയാണ്. അടുത്ത ജീവിതത്തിലേക്ക് ധനമൊരിക്കലും കൊണ്ടുപോകാൻ സാധ്യമല്ല. അതിൻ്റെ ആവശ്യവും അവിടെയില്ല. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതിന് ചെയ്ത നല്ല പ്രവൃത്തികൾ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകപ്പെടും. ദൈവിക ദാനങ്ങൾ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും നിരാലംബരായി തങ്ങളുടെ സമസൃഷ്ടങ്ങളെ ഉപേക്ഷിക്കുകയും ഈ ലോകത്തിൽ ദൈവവേലയുടെ ഉന്നതിക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്തവർ അവരുടെ സൃഷ്ടികർത്താവിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗീയ പുസ്തകങ്ങളിൽ അവരുടെ പേരിനെതിരെ ദൈവത്തെ കവർച്ച ചെയ്തതായി എഴുതപ്പെട്ടിരിക്കുന്നു. ധനം കൊണ്ട് ലഭ്യമാക്കുവാൻ കഴിയുന്നതെല്ലാം ആ ധനവാനുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ കണക്കുകൾ ദൈവവുമായി ശരിയാക്കുവാനുള്ള ധനം അവൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. തനിക്കുള്ളതെല്ലാം തൻ്റെ സ്വന്തമെന്ന ധാരണയിൽ അവൻ ജീവിച്ചു. ദൈവവിളിയും ദരിദ്രരുടെ അവകാശങ്ങളും അവൻ നിഷേധിച്ചു. പക്ഷേ അവസാനം അവന് നിഷേധിച്ചു കളയുവാൻ സാധ്യമല്ലാത്തതായൊരു വിളി അവന് നേരെ വരുന്നു. അവൻ ഇനി ഒരിക്കലും കാര്യവിചാരകനായിരിക്കാതെ വണ്ണം ആ പ്രദേശം വിട്ടുപോകുവാനുള്ളൊരു കൽപ്പന വരുന്നതിനെ ചോദ്യം ചെയ്യുവാനോ നിഷേധിക്കുവാനോ ശക്തി അവനില്ല. ഒരിക്കൽ ധനവാനായിരുന്നവൻ ആശയ്ക്ക് വകയില്ലാത്ത ദാരിദ്ര്യത്തിൽ വീണു. സ്വർഗീയ തറയിൽ നെയ്തെടുത്ത ക്രിസ്തുവിൻ്റെ നീതിയിൻ വസ്ത്രം അവനെ ഒരിക്കലും പുതപ്പിക്കുകയില്ല. ഒരിക്കൽ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ചിരുന്നവൻ നഗ്നനായി അധപ്പതിച്ചു. അവൻ്റെ കൃപാകാലം അവസാനിച്ചുപോയി. ഈ ലോകത്തേക്ക് അവൻ ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും ഇവിടെ നിന്ന് അവൻ കൊണ്ടുപോകുന്നതും ഇല്ല. ക്രിസ്തു തിരശീല ഉയർത്തി ഈ ചിത്രീകരണം പുരോഹിതന്മാർക്കും ഭരണാധികാരികൾക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കുമായി നൽകി. ലൗകികമായി ധനാഢ്യരായിരിക്കുകയും ദൈവികമായി ധനമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഏവരുമായുള്ളവരെ, അതിലേക്ക് നോക്കുവിൻ. ഈ രംഗം നിങ്ങളുടെ ധ്യാന വിഷയമാക്കുകയില്ലേ? മനുഷ്യരുടെ മുമ്പിൽ അതിമഹത്തായിരിക്കുന്നത് ദൈവസൃഷ്ടിയിൽ അറപ്പത്രേ. ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും എന്ന് ക്രിസ്തു ചോദിക്കുന്നു. മർക്കോസ് 8:36-37. യഹൂദ രാഷ്ട്രത്തോടുള്ള ഉപമയുടെ ബന്ധം. ധനവാന്റെയും ലാസറിന്റെയും ഉപമ ക്രിസ്തു പ്രസ്താവിക്കുമ്പോൾ യഹൂദ രാഷ്ട്രത്തിൽ അനേകം പേർ സ്വർഗീയ ദാനങ്ങൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ധനവാന്റെ ഖേദകരമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, ദാനിയൽ 5:27 എന്നുള്ള ന്യായവിധി കേൾക്കുന്നതിന് അവർ തങ്ങളെ ഒരുക്കുകയായിരുന്നു. ആത്മീയവും ലൗകികവുമായ സകലവിധ അനുഗ്രഹങ്ങളാലും ധനവാൻ അനുഗ്രഹീതനായിരുന്നെങ്കിലും ഈ അനുഗ്രഹങ്ങളുടെ ഉപയോഗത്തിൽ അവൻ ദൈവത്തോടുകൂടെ സഹകരിക്കുന്നതിനെ നിഷേധിച്ചു കളഞ്ഞു. യഹൂദ രാഷ്ട്രവും അപ്രകാരം തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധ സത്യങ്ങളുടെ കലവറയായിരുന്നു യഹൂദ ജനം. തൻ്റെ കൃപയുടെ കാര്യവിചാരകരായി അവൻ അവരെ നിയോഗിച്ചിരുന്നു. സകലവിധ ആത്മീയവും ലൗകികവുമായ നിക്ഷേപങ്ങളാലും അവരെ അവൻ നിറയ്ക്കുകയും ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവരെ നിയമിക്കുകയും ചെയ്തിരുന്നു. അധപ്പതിച്ചുപോയ തങ്ങളുടെ സഹോദരങ്ങളോടും പടിവാതിൽക്കകത്തുള്ള പരദേശിയോടും തങ്ങളുടെ മധ്യയുള്ള ദരിദ്രന്മാരോടുമുള്ള പെരുമാറ്റങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം അവർക്ക് കൊടുത്തിരുന്നു. തങ്ങളുടെ അവകാശങ്ങളെല്ലാം അവർക്കായി തന്നെ ഉപയോഗിക്കാതെ അവർ കഷ്ടത അനുഭവിക്കുന്നവരെ ഓർക്കുകയും അവരുമായി ധനത്തിൻ്റെ ഒരംശം പങ്കിടുകയും വേണമായിരുന്നു. അവർ ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും കൃപയുടെയും പ്രവൃത്തികൾക്ക് ആനുപാതികമായി അവരെ അനുഗ്രഹിക്കാമെന്ന് ദൈവം വാഗ്ദത്തവും ചെയ്തിരുന്നു. പക്ഷേ ധനവാനെപ്പോലെ അവർ കഷ്ടപ്പെടുന്ന മനുഷ്യവർഗത്തിൻ്റെ ലൗകികവും ആത്മീയവുമായ അത്യാവശ്യങ്ങളുടെ പ്രയോജനങ്ങൾക്ക് വേണ്ടി സഹായഹസ്തം നീട്ടിയില്ല. അഹങ്കാരം നിറഞ്ഞ അവർ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ജനമാണ് തങ്ങളെന്ന് അഭിമാനിച്ചു. എന്നിട്ടും അവർ ദൈവത്തെ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്തില്ല. അബ്രഹാമിൻ്റെ സന്തതിയാണ് തങ്ങളെന്ന വസ്തുതയിൽ അവർ ആശ്രയിച്ചു. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്നവർ അഹങ്കാരത്തോടെ പറഞ്ഞു, യോഹന്നാൻ 8:33. ദൈവത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടുപോയെന്നും ദൈവമെന്ന വണ്ണം അവർ അബ്രഹാമിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിരുന്നെന്നും പരീക്ഷണഘട്ടം വന്നപ്പോൾ വെളിപ്പെട്ടു വന്നു. യഹൂദ ജനത്തിൻ്റെ ഇരുളടഞ്ഞ മനസ്സുകളിൽ വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ ക്രിസ്തു അതിയായി ആഗ്രഹിച്ചു. യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ എന്നു പറഞ്ഞു. യോഹന്നാൻ 8:39-40. വംശാവലിയിലുള്ള മഹത്വമൊന്നും ക്രിസ്തു അംഗീകരിച്ചില്ല. സകലവിധ ജന്മബന്ധങ്ങളെയും ആത്മീയ ബന്ധം ഉല്ലംഘിക്കുന്നു എന്നവൻ പഠിപ്പിച്ചു. യഹൂദന്മാർ അബ്രഹാമിൻ്റെ വംശക്കാരാണെന്ന് അവകാശപ്പെട്ടു. എന്നാൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യാത്തതു നിമിത്തം അവർ യഥാർത്ഥ സന്തതിയല്ലെന്ന് തെളിയിച്ചു. ദൈവശബ്ദം അനുസരിച്ചുകൊണ്ട് ആത്മീയമായി അബ്രഹാമിനോട് യോജിക്കുന്നവരെ മാത്രമാണ് അവന്റെ യഥാർത്ഥ സന്തതിയായി സ്വർഗം അംഗീകരിക്കുന്നത്. ഭിക്ഷയാചിച്ചു കിടന്നവൻ മനുഷ്യരാൽ തരംതാഴ്ത്തപ്പെട്ടിരുന്ന വിഭാഗത്തിൽപ്പെട്ടിരുന്നെങ്കിലും അബ്രഹാം തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായി അവനെ സ്വീകരിക്കുന്നുവെന്ന് ക്രിസ്തു അംഗീകരിച്ചു. ധനവാൻ സകലവിധ ആഡംബര ജീവിതത്താലും ചുറ്റപ്പെട്ടിരുന്നെങ്കിലും ദൈവം ആയിരിക്കേണ്ട സ്ഥാനത്തവൻ അബ്രഹാമിനെ പ്രതിഷ്ഠിച്ചിരുന്നു എന്നതിൽ അജ്ഞനായിരുന്നു. അവൻ തന്റെ ഉന്നത പദവി മനസ്സിലാക്കുകയും തന്റെ ഹൃദയത്തെയും മനസ്സിനെയും വാർത്തെടുക്കുവാൻ ദൈവാത്മാവിനെ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തികച്ചും വ്യത്യസ്തമായൊരു സ്ഥാനം അവന് സിദ്ധിക്കുമായിരുന്നു. അവൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രത്തിനും അപ്രകാരം ഭവിക്കുമായിരുന്നു. ദിവ്യവിളിക്ക് അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ഭാവി അവർക്ക് കൈവരുമായിരുന്നു. ശരിയായ ആത്മീയ വിവേചനം അവർ വെളിപ്പെടുത്തുമായിരുന്നു. മുഴുവലോകത്തിനും അനുഗ്രഹവും വെളിച്ചവും ആയിത്തീരത്തക്കവണ്ണം അവരുടെ സമ്പത്തിനെ ദൈവം വർദ്ധിപ്പിക്കുമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതം ആകമാനം വൈകൃതമാകത്തക്ക വിധത്തിൽ അവർ ദൈവിക പദ്ധതികളിൽ നിന്നും അകന്നുപോയി. ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാരെന്ന നിലയിൽ സത്യത്തിനും നീതിക്കുമൊത്തവിധം ദൈവിക ദാനങ്ങൾ വിനിയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. നിത്യതയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. അനന്തരഫലമായി അവരുടെ വിശ്വാസനിമിത്തം മുഴുവരാഷ്ട്രവും നാശത്തിൽപ്പെട്ടുപോയി. യെരുശലേമിന്റെ നാശത്തോടനുബന്ധിച്ച് യഹൂദന്മാർ തന്റെ മുന്നറിയിപ്പ് ഓർക്കുമെന്ന് ക്രിസ്തു അറിഞ്ഞിരുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. യെരുശലേമിന്റെ മേൽ നാശം വന്നെത്തുകയും ജനത്തിന്റെ മേൽ നാനാതരത്തിലുള്ള കഷ്ടപ്പാടുകളും പട്ടിണിയും കടന്നുവരികയും ചെയ്തപ്പോൾ അവർ ക്രിസ്തുവിന്റെ വാക്കുകൾ അവർ ഓർമ്മിക്കുകയും ഉപമ എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദൈവം നൽകിയിരുന്ന വെളിച്ചം ലോകത്തിന് പ്രകാശിപ്പിക്കുന്നതിൽ അവർ വിമുഖത കാട്ടുക നിമിത്തം അവർ തങ്ങളുടെ മേൽ കഷ്ടത വരുത്തിവെച്ചു. അന്ത്യകാലം വരുമ്പോൾ ധനവാനായ മനുഷ്യന്റെ ചരിത്രത്തിലെ അവസാന രംഗങ്ങളിൽ ഈ ഭൂമിയുടെ അന്ത്യകാല ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ധനവാൻ അബ്രഹാമിന്റെ മകനായി അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇടയ്ക്കുള്ള വലിയൊരു പിളർപ്പെന്ന പോലെ അബ്രഹാമിൽ നിന്ന് അകന്നാണ് കഴിഞ്ഞിരുന്നത്. തെറ്റായ ഒരു സ്വഭാവം അവൻ വളർത്തിയെടുത്തിരുന്നു. ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. എന്നാൽ ധനവാനാകട്ടെ ദൈവത്തെ ഗണ്യമാക്കാതെയും മാനവരാശിയുടെ കഷ്ടപ്പാടിൽ സഹകരിക്കാതെയും കഴിഞ്ഞിരുന്നു. അവനും അബ്രഹാമിനും മധ്യയുള്ള വലിയ പിളർപ്പ് അനുസരണക്കേടെന്ന പിളർപ്പായിരുന്നു. ഇതേ മാർഗം തന്നെ പിന്തുടരുന്ന അനേകം പേർ ഇന്നുമുണ്ട്. സഭാ അംഗങ്ങളാണെങ്കിലും അവർ മാനസാന്തരപ്പെട്ടവരല്ല. സഭാ ശുശ്രൂഷകളിൽ അവർ പങ്കെടുക്കുകയും മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് അവർ സങ്കീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 42:1. പക്ഷേ അവർ തെറ്റായതിനെയാണ് സാക്ഷീകരിക്കുന്നത്. ഒരു ഹീനപാപിയേക്കാളും അവർ ദൈവദൃഷ്ടിയിൽ നീതിമാനല്ല. ലോകോല്ലാസങ്ങളുടെ ആഹ്ലാദ തിമിർപ്പിനു വേണ്ടി ആഗ്രഹിക്കുകയും ആഡംബരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആത്മാവിന് ദൈവത്തെ സേവിപ്പാൻ കഴിയുന്നതല്ല. ഉപമയിലെ ധനവാനെപ്പോലെ ജഡമോഹങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നതിനുള്ള ആഗ്രഹം ഇങ്ങനെയുള്ളവർക്കുണ്ടാകുന്നില്ല. രാഗമോഹങ്ങളിൽ അവർ മുഴുകിയിരിക്കുന്നു. പാപത്തിന്റെ അന്തരീക്ഷം അവർ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെയുള്ളവർ പൊടുന്നനവേ മരണത്താൽ പിടിക്കപ്പെടുകയും തന്റെ ജീവിതകാലത്ത് സാത്താനോട് സഹകരിച്ച് രൂപപ്പെടുത്തിയ സ്വഭാവത്തോടുകൂടെ ശവക്കുഴിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ശവക്കുഴിയിൽ അവന് നല്ലതോ തീയതോ ആയ യാതൊന്നും തിരഞ്ഞെടുക്കുവാൻ ശക്തിയില്ല. കാരണം ഒരു മനുഷ്യൻ മരിക്കുന്ന അന്നു തന്നെ അവന്റെ നിരൂപണങ്ങളും നശിക്കുന്നു. സങ്കീർത്തനങ്ങൾ 146:4, സഭാപ്രസംഗി 9:5-6. ജീവനോടിരുന്നപ്പോൾ അവനുണ്ടായിരുന്ന അതേ ഇഷ്ടാനിഷ്ടങ്ങളോടും രാഗമോഹാദികളോടും കൂടെ ദൈവശബ്ദം മരിച്ചവരെ ഉണർത്തുന്ന ദിവസം അവൻ കല്ലറവിട്ട് പുറത്തുവരും. വീണ്ടും ജനനം പ്രാപിക്കുന്നതിനുള്ള അവസരങ്ങളും മാർഗങ്ങളും നൽകപ്പെട്ടപ്പോൾ അതിന് താൽപ്പര്യമില്ലാതിരുന്ന മനുഷ്യരെ വീണ്ടും ജനനമെന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ദൈവം അത്ഭുതമൊന്നും പ്രവർത്തിക്കുന്നില്ല. അവന്റെ ജീവിതകാലത്ത് ദൈവത്തിൽ അവൻ ആനന്ദിക്കുകയോ ദൈവിക ശുശ്രൂഷകളിൽ സന്തോഷം കണ്ടെത്തുകയോ ചെയ്തിരുന്നില്ല. അവന്റെ സ്വഭാവം ദൈവത്തോട് ഐക്യമുള്ളതല്ലാത്തതിനാൽ സ്വർഗീയ കുടുംബത്തിൽ അവന് സന്തോഷം അനുഭവിപ്പാൻ കഴിയുന്നതല്ല. സ്വയം നീതീകരിക്കുന്ന ഒരു കൂട്ടർ ഇന്ന് ലോകത്തിലുണ്ട്. അവർ ഭക്ഷണപ്രിയരോ മദ്യപാനികളോ അവിശ്വാസികളോ അല്ല. എന്നാൽ അവർ ദൈവത്തിന് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ചിന്താമണ്ഡലത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല. ആയതുകൊണ്ട് അവർ അവിശ്വാസികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ഗോപുരങ്ങളിൽ കൂടെ ദൈവനഗരത്തിൽ പ്രവേശിക്കുന്നതിന് അവർക്ക് സാധിച്ചിരുന്നാലും ജീവവൃക്ഷത്തിൽ അവർക്ക് അവകാശമുണ്ടാകില്ല. കാരണം അവരുടെ മുമ്പിൽ ദൈവകൽപ്പനകളുടെ പ്രാധാന്യം അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ ഇല്ല എന്നുള്ള ഉത്തരമാണ് അവർ കൊടുത്തത്. ഇവിടെ അവർ ദൈവത്തെ സേവിച്ചില്ല, ആയതിനാൽ വരുവാനുള്ളതിലും അവർ ദൈവത്തെ സേവിക്കുകയില്ല. ദൈവസന്നിധിയിൽ അവർക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ലാത്തതുപോലെ സ്വർഗമല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന് അവർ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിങ്കിൽ നിന്ന് പഠിക്കുക എന്നതിൻ്റെ അർത്ഥം അവൻ്റെ സ്വഭാവമായ കൃപ പ്രാപിക്കുക എന്നതാണ്. എന്നാൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തങ്ങൾക്ക് ലഭിച്ച വിലപ്പെട്ട അവസരങ്ങളും പാവനമായ സ്വാധീനങ്ങളും താൽപ്പര്യത്തോടെ ഉപയോഗിക്കാത്തവർ പരിശുദ്ധമായ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്നതിന് യോഗ്യതയുള്ളവരല്ല. ദിവ്യപ്രകൃതിക്കൊത്തവണ്ണം അവരുടെ സ്വഭാവങ്ങൾ രൂപപ്പെട്ടിട്ടില്ല. യാതൊന്നിനും തന്നെ നികത്താനാവാത്ത വലിയൊരു പിളർപ്പ് അവരുടെ സ്വന്തമായ അവഗണന നിമിത്തം രൂപപ്പെട്ടു കഴിഞ്ഞു. അവർക്കും നീതിമാന്മാർക്കും ഇടയിൽ വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു.